2024 ഒക്ടോബർ 14 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ട് കേസ്, അറ്റുപോകാത്ത ഓർമ്മകൾ, പിന്നെ എന്തായി പങ്ക്തിയിൽ നിന്ന് എം എസ് സജീവൻ എഴുതുന്നു. കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത ഭീകര പ്രവർത്തനം എന്നാണ് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയറിഞ്ഞ ആക്രമണത്തെ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യം ദേശവ്യാപക വാർത്താ പ്രാധാന്യം നേടി. 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും മുഖ്യപ്രതിയെ പിടികൂടാൻ 13 വർഷം വേണ്ടിവന്നു. ആക്രമണം ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും കാണാമറയത്ത് തന്നെ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഇന്റേണൽ പരീക്ഷയ്ക്ക് നൽകിയ ഒരു ചോദ്യത്തിന്റെ പേരിലുണ്ടായ ആക്രമണത്തിന് ഇരയായ പ്രൊഫസർ ടി ജെ ജോസഫിന് നഷ്ടമായത് വലത് കൈ മാത്രമല്ല, ഭാര്യ സലോമിയെയും തൊഴിലും കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയുമാണ്. പ്രതികളോട് ക്ഷമിക്കുകയും വിഷമതകളെ മറികടക്കുകയും ചെയ്ത അദ്ദേഹം എഴുത്തും വായനയും യാത്രകളുമായി പോലീസ് സുരക്ഷയിൽ കഴിയുകയാണ്. ക്രൂര ആക്രമണം വീടിന് മുന്നിൽ 2010 ജൂലൈ 4 ഞായറാഴ്ച രാവിലെ 8:30 തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫ് ആക്രമിക്കപ്പെട്ടത്. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ 7 പോപ്പുലർ ഫ്രണ്ട് സംഘം മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിർമ്മല പബ്ലിക് സ്കൂളിന് സമീപത്തെ വീടിന് സമീപം കാർ തടഞ്ഞു നിർത്തി സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. കാറിൽ നിന്ന് പ്രൊഫസർ ജോസഫിനെ വലിച്ചു പുറത്തിറക്കി റോഡിൽ കിടത്തി മഴകൊണ്ട് വലത് കൈപ്പത്തി വെട്ടിമാറ്റി അടുത്ത വീട്ടുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. തടയാൻ ശ്രമിച്ച സഹോദരി സിസ്റ്റർ സ്റ്റെല്ലെ ഭീഷണിപ്പെടുത്തി. ബഹളം കേട്ട് വീട്ടിൽ നിന്ന് ഓടിയെത്തിയ മകൻ മിഥുൻ ടി ജോസഫിനെ സംഘം ആക്രമിച്ചു. സമീപവാസികൾ എത്തിയപ്പോഴേക്കും സംഘം കാറിൽ കടന്നുകളഞ്ഞു. 2010 മാർച്ച് 23 നടന്ന മലയാളം ബിരുദ പരീക്ഷയിൽ പ്രവാചകനെ നിന്ദിക്കുന്ന ചോദ്യം ഉൾപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. പി ടി കുഞ്ഞുമുഹമ്മദ് എഴുതിയ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന പുസ്തകം ആധാരമാക്കിയായിരുന്നു ചോദ്യം. പരീക്ഷ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ചോദ്യ പേപ്പർ ചില പ്രചരിപ്പിച്ചത്. തൊടുപുഴയിൽ പ്രതിഷേധവുമായി ചില സംഘടനകൾ രംഗത്തിറങ്ങി. ഒളിവിൽ പോയ ടി ജെ ജോസഫിനെതിരെ മതനിന്ദ കുറ്റം ചുമത്തി തൊടുപുഴ പോലീസ് കേസെടുത്തു. 22 വയസ്സുകാരനായ മകനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് പീഡനം ആരംഭിച്ചതോടെ ഇടുക്കിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രൊഫസർ ജോസഫ് പോലീസിൽ കീഴടങ്ങി. പിന്നാലെ പ്രൊഫസർ ജോസഫിനെ കോളേജ് പിരിച്ചുവിട്ടു. ജാമ്യത്തിൽ കഴിയുമ്പോഴായിരുന്നു ആക്രമണം. NIA അന്വേഷണം. ലോക്കൽ പോലീസ് ആരംഭിച്ച അന്വേഷണം 2011 ഏപ്രിൽ 4 NIA ഏറ്റെടുത്തു. 31 പ്രതികളുള്ള കേസിൽ 13 പേർക്ക് വിചാരണ നടത്തി ആദ്യഘട്ട ശിക്ഷ വിധിച്ചു. 2015 ശേഷം അറസ്റ്റിലായ 11 പ്രതികളുടെയും വിചാരണ പൂർത്തിയായി. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം വധശ്രമം, ഗൂഢാലോചന, കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, മതസ്പ്രദ്ധ വളർത്തൽ, കുറ്റകൃത്യത്തിന് സഹായം ചെയ്യൽ, അന്യമായി തടവിലാക്കൽ, ഭീഷണിപ്പെടുത്തൽ, കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെക്കൽ, പ്രതികളെ ഒളിപ്പിക്കാൻ സഹായിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. UAPA പ്രകാരം കൊലപാതകം ഒഴികെയുള്ള ഭീകര പ്രവർത്തനം, ഗൂഢാലോചന, ഭീകര സംഘടനയിൽ അംഗത്വം, എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ജീവന് ഭീഷണിയാകുന്ന സ്ഫോടനം, കുറ്റകൃത്യത്തിന് സഹായം ചെയ്യൽ എന്നീ കുറ്റങ്ങളും ചുമത്തി. 2 സജിൽ, 3 നാസർ, 5 നജീബ് എന്നിവർക്ക് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതിന് ജീവപര്യന്തവും പിഴയുമാണ് വിധിച്ചത്. 9 നൌഷാ, 11 മൊയ്തീൻ കുഞ്ഞ്, 12 അയൂബ് എന്നിവരെ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരെ ഒളിപ്പിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനുമാണ് ശിക്ഷ. മുഖ്യപ്രതിയുടെ ഒളിവ് 13 വർഷം. പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടി വലിച്ചെറിഞ്ഞത് പെരുമ്പാവൂർ അഷ്മന്നൂർ സ്വദേശി സവാദ് ആണ്. ആക്രമണ ദിവസം ഒളിവിൽ പോയ സവാദിനെ 2024 ജനുവരി 10 NIAക്ക് പിടികൂടാൻ സാധിച്ചത്. ഷാജഹാൻ എന്ന പേരിൽ കണ്ണൂർ മട്ടന്നൂരിലെ ബേരത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു സവാദ്. എറണാകുളം സബ് ജയിലിൽ തിരിച്ചറിയൽ പരേഡിൽ സവാദിനെ പ്രൊഫസർ ജോസഫ് തിരിച്ചറിഞ്ഞു. ഇയാൾക്കും കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ആരംഭിക്കാനുള്ള നടപടികളിലാണ് NIA. സജിൽ മക്കാർ എന്ന പ്രതി കൂടി പിടിയിലാകാനുണ്ട്. ഗൂഢാലോചന തെളിയാതെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയതിന് പിന്നാലെ ഗൂഢാലോചനയും അതിലെ പങ്കാളികളുമാണ് ഇനി പുറത്തു വരാനുള്ളത്. ദീർഘകാലം ഒളിവിൽ കഴിയാൻ സഹായം നൽകിയവരെയും നടത്തിയ ഇടപാടുകളും കണ്ടെത്തുകയാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി. ദിവസങ്ങളോളം ചോദ്യം ചെയ്തെങ്കിലും ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ പറ്റി സവാദ് വിവരങ്ങൾ നൽകിയിട്ടില്ല. അന്വേഷണം തുടരുകയാണെന്ന് NIA വൃത്തങ്ങൾ പറയുന്നു. ഗൂഢാലോചന നടത്തിയവരെ സംരക്ഷിക്കുന്നത് കരുത്തരായതിനാൽ അന്വേഷണം അങ്ങോട്ടൊന്നും കടന്നു ചെല്ലാൻ സാധ്യതയില്ലെന്നാണ് പ്രൊഫസർ ജോസഫ് കരുതുന്നത്. മതങ്ങൾക്കും മതശക്തികൾക്കും സ്വാധീനമുള്ള നിയമ സംവിധാനങ്ങളാണ് ഇപ്പോഴും രാജ്യത്തുള്ളത്. കുറെയെങ്കിലും നീതി നടപ്പാക്കുന്നതിൽ പൗരൻ എന്ന നിലയിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാര്യയുടെ വേർപാട്. മതനിന്ദ ചുമത്തിയ പോലീസ് കേസെടുത്തതിന് പിന്നാലെ 2010 സെപ്റ്റംബറിൽ പ്രൊഫസർ ജോസഫിനെ കോളേജ് പിരിച്ചുവിട്ടതോടെ വിദ്യാർത്ഥികളായ മക്കളെ പോറ്റാൻ പോലും ക്ലേശിച്ചു. സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും വിഷമങ്ങളും താങ്ങാനാവാതെ ഭാര്യ സലോമി 2014 മാർച്ച് 14 വീട്ടിൽ തൂങ്ങി മരിച്ചു. സഹോദരി സിസ്റ്റർ സ്റ്റെല്ല ജോസഫ് ആയിരുന്നു ദീർഘകാലം അദ്ദേഹത്തിനൊപ്പം നിന്നത്. മതനിന്ദ കുറ്റം റദ്ദാക്കിയ തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കൂടി അദ്ദേഹത്തെ പിന്നീട് കുറ്റമുക്തനാക്കി. മഹാത്മാഗാന്ധി സർവകലാശാലയും ജോസഫിനെ കുറ്റമുക്തനാക്കുകയും ശമ്പളം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. വിരമിക്കും മുൻപ് ഒരു തവണ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കണമെന്ന പ്രൊഫസർ ജോസഫിന്റെ ആഗ്രഹം ന്യൂമാൻ കോളേജ് അനുവദിച്ചില്ല. 2014 മാർച്ച് 27 കോളേജ് പ്രൊഫസർ ജോസഫിനെ തിരിച്ചെടുത്ത് ഉത്തരവിട്ടു. 28 ഒപ്പിട്ട് തിരികെ പ്രവേശിച്ച അദ്ദേഹം 31 വിരമിച്ചു. വിരമിച്ചപ്പോൾ ലഭിച്ച ആനുകൂല്യങ്ങളാണ് സാമ്പത്തിക നില മെച്ചമാക്കിയത്. പെൻഷനും ലഭിക്കുന്നുണ്ട്. മകൻ മിഥുൻ ടി ജോസഫ് എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു. മരുമകൾ ന്യൂസ് മരിയ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ്. നഴ്സുമാരായ മകൾ ആമിയ ഭർത്താവ് ബാലകൃഷ്ണയും അയർലൻഡിൽ താമസിക്കുന്നു. സഹോദരി സിസ്റ്റർ സ്റ്റെല്ല പോണ്ടിച്ചേരിയിൽ സേവനമനുഷ്ഠിക്കുന്നു. 2 പോലീസുകാരുടെ സായുധ സുരക്ഷയിലാണ് ഇപ്പോഴും ജോസഫ്. ആത്മകഥ ബെസ്റ്റ് സെല്ലർ. സംഭവം കേസും അടിസ്ഥാനമാക്കി അദ്ദേഹം രചിച്ച അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകം 2020 പ്രസിദ്ധീകരിച്ചു. പുസ്തകത്തിൽ ഒരിടത്ത് പോലും ആക്രമിച്ചവരുടെ പേരുവിവരങ്ങൾ പരാമർശിച്ചിട്ടില്ല. 16 പതിപ്പുകളായി 45,000+ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു. 1000 Cuts എന്ന പേരിൽ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പും പുറത്തിറങ്ങി. കേരള സാഹിത്യ അക്കാദമിയുടെ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടി. ഭ്രാന്തിന് സ്തുതി, നല്ല പാഠങ്ങൾ എന്നീ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. ഇടതുകൈ കൊണ്ട് എഴുതി പഠിച്ചതിനു ശേഷമാണ് ജോസഫ് പുസ്തകം എഴുതാൻ തുടങ്ങിയത്. എനിക്കുണ്ടായ അംഗവൈകല്യമൊക്കെ പ്രതികളെ തൂക്കിക്കൊന്നാലേ ശിക്ഷിച്ചാലോ തിരിച്ചു കിട്ടില്ല. പ്രതികളെ ശിക്ഷിക്കുന്നത് ഇരയ്ക്ക് കിട്ടുന്ന നീതിയല്ല, രാജ്യത്തിന്റെ നീതി നടപ്പാക്കുമെന്ന് മാത്രം വെട്ടേറ്റത് വലത് കൈപ്പത്തിക്ക് മാത്രമല്ല, അവർ ബാക്കി വെച്ചത് എന്റെ വലതുകാൽ മാത്രമായിരുന്നു. മറ്റ് ശരീരഭാഗങ്ങൾ തുന്നിച്ചേർക്കാൻ മാംസം എടുത്തതോടെ ആ കാലും ആക്രമണത്തിന് ഇരയായതുപോലെയാണ്. സമൂഹത്തിൽ ഇനിയും ജോസഫുമാർ ഉണ്ടാകരുത്. പ്രൊഫസർ ടി ജെ ജോസഫ്.